The Editorial. March 29 വെള്ളി 1199 മീനം 16 ദീപിക എഡിറ്റോറിയൽ. കുരിശിലും കല്ലറയിലും ഒതുങ്ങാത്തവൻ. ക്രിസ്തു വയസ്സ് 33, യഹൂദനാണ്. ജെറുസലേമിലെ ഒരാൾക്കൂട്ട വിചാരണയിൽ ആട്ടും തുപ്പും അടിയുമേറ്റ് ചോരയൊലിച്ച് നിൽക്കുകയാണ്. കുറ്റം രാജ്യദ്രോഹവും മതനിന്ദയും. രാത്രിയിൽ ഒലിവുമലയിൽ നിന്ന് വലിച്ചിഴച്ച് പട്ടണത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള ഗവർണറുടെ കൊട്ടാരത്തിൽ എത്തിച്ചതാണ്. നേരം വെളുത്തിട്ടും ആളുകൾ പിരിഞ്ഞു പോയില്ല. നിരപരാധിയെ കൊല്ലാൻ വിധിക്കുന്നതിൻ്റെ കുറ്റബോധത്താൽ നീറിയ ഗവർണർ പന്തിയോസ് പീലാത്തോസ് 3 പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ആൾക്കൂട്ടം സമ്മതിച്ചില്ല. ഒടുവിൽ ആ നിരപരാധിയെ കൊല്ലാൻ വിട്ടുകൊടുത്തു. ഭ്രാന്തു പിടിച്ച ആൾക്കൂട്ടം മാത്രമല്ല അവൻ്റെ പിന്നാലെ. ശിഷ്യന്മാരും അമ്മയും പാവങ്ങളും അനാഥരും അവൻ കെട്ടിപ്പിടിച്ചിട്ടുള്ളവരും ചുംബിച്ചിട്ടുള്ളവരും അവൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളവരും ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ചിട്ടുള്ളവരും കല്ലെറിഞ്ഞു കൊല്ലാൻ വന്നവരിൽ നിന്ന് അവൻ രക്ഷിച്ച സ്ത്രീയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭരണകൂടവും ഭൂരിപക്ഷവും കൊല്ലാൻ വിധിച്ച നിരപരാധിയെ ആർക്ക് രക്ഷിക്കാനാകും? ആ വെള്ളിയാഴ്ച 3 മണിയോടെ അവൻ്റെ വധശിക്ഷ നടപ്പാക്കി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ ദുഃഖവെള്ളിയെ മറന്നുകളയാവുന്നതായിരുന്നു. എന്നാലോ, സമാനമായ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യന് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് അത്യന്തം വേദനാജനകമായൊരു നിലവിളിയിൽ നിന്ന് സ്വന്തം ജീവിതത്തെ വേർപെടുത്താൻ ആകുമായിരുന്നില്ല. പീഡിതരായ സകല മനുഷ്യരുടെയും മധ്യസ്ഥനായി ക്രിസ്തു ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കുരിശിൽ കിടന്നു. അവൻ്റെ യാതനാനിർഭരമായ മുഖത്തേക്ക് നോക്കിയവരെല്ലാം ഒരു കണ്ണാടിയിൽ എന്ന പോലെ മുറിവേറ്റ സ്വന്തം ദേഹത്തെയും ചോരവീർക്കുന്ന ആത്മാവിനെയും ദർശിച്ചു. കുരിശിന്റെ വഴിയിലും ഗാഗുൽത്തായിലെ കൊലപാതക സ്ഥലത്തും ഒതുങ്ങുന്നതല്ല ദുഃഖവെള്ളിയുടെ ചരിത്രം. അത് സകലമാന മനുഷ്യദൈവ വിരുദ്ധതകളിലേക്കും നിന്ദിതരുടെയും പീഡിതരുടെയും പക്ഷത്ത് നിന്ന് ചോദ്യം ചോദിക്കുന്നവരെ കൊന്നൊടുക്കുന്ന ഗൂഢാലോചനക്കാരുടെ താവളങ്ങളിലേക്കും കൊട്ടാരങ്ങളിലേക്കും പാർലമെന്റുകളിലേക്കുമൊക്കെ നീളുന്നുണ്ട്. ഏകാധിപതികളുടെ അടിച്ചമർത്തുകളിലേക്കും തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും മനുഷ്യ വിരുദ്ധതയിലേക്കും വംശത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലുള്ള വിവേചനങ്ങളിലേക്കും ന്യൂനപക്ഷങ്ങളോടുള്ള അസഹിഷ്ണുതയിലേക്കും അക്രമങ്ങളിലേക്കുമൊക്കെ നീളുന്നുണ്ട്. ഏകാധിപതികളായ ഭരണാധികാരികളും തീവ്രവാദികളും വർഗീയവാദികളും സ്നേഹമില്ലാത്ത കുടുംബനാഥന്മാരും മനുഷ്യത്വമില്ലാത്ത സകല മനുഷ്യരും കുരിശു നിർമ്മാണത്തിലാണ്. 2022 ജൂണിൽ റഷ്യ യുക്രൈനിൽ നടത്തിയ അധിനിവേശത്തിൽ 10,000 കൊല്ലപ്പെട്ടു. ലക്ഷങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തു. 2023 സെപ്റ്റംബറിൽ അസർബൈജാനിലെ മുസ്ലിം ഭരണകൂടം നഗോർണോ കാരാബഖ് പ്രദേശത്തെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചതിനെ തുടർന്ന് എല്ലാം ഉപേക്ഷിച്ച് അർമേനിയയിലേക്ക് പാലായനം ചെയ്തത് 1.25 ലക്ഷം മനുഷ്യരാണ്. ഒക്ടോബറിൽ ഹമാസ് കൊന്നവരുടെയും തടവിലാക്കിയവരുടെയും വീടുകൾ ജെറുസലേമിന്റെ ദുഃഖമായി. തുടർന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പകയിൽ ഗാസയിലെ 33,000 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വംശഹത്യയിൽ ഇറാഖിലും സിറിയയിലും ഈജിപ്തിലും ലിബിയയിലുമായി ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. സ്ത്രീകൾ മാനഭംഗങ്ങൾക്കിരയായി. ലക്ഷങ്ങൾ പാലായനം ചെയ്തു. സോമാലിയയിലും യമനിലും നൈജീരിയയിലും ക്രിസ്ത്യാനികളെ കൊന്നുതള്ളി. ഇസ്ലാമിക തീവ്രവാദികളുടെ ഭരണത്തിന് കീഴിലെ പട്ടിണിയും ക്രൂരതയും സഹിക്കാനാവാതെ 10,000 മുസ്ലിങ്ങളും അഭയാർത്ഥികളായി. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വാർത്ത അല്ലാതായി. ക്രിസ്മസോ ഈസ്റ്ററോ പരസ്യമായി ആഘോഷിക്കുവാൻ ക്രൈസ്തവർക്ക് ഭയമായിരിക്കുന്നു. മണിപ്പൂരിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ആഘോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. ഏകാധിപതികളായ സീസർമാരോട് ചേർന്ന് പ്രാദേശിക ഭരണാധികാരികളായ പിലാത്തോസുമാർ നിരപരാധികളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് കൈ കഴുകുന്നു. എല്ലാ പീഡിതർക്കും ക്രിസ്തുവിന്റെ മുഖമാണ്. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്കാം എന്നറിഞ്ഞിട്ടും സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതുവാൻ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്നത് ക്രിസ്തുവാണ്. മരണമുഖത്തും പിന്തിരിഞ്ഞു നടക്കാത്തവനെ എങ്ങനെയാണ് ഒരു കുരിശിനും കല്ലറയ്ക്കും ഉൾക്കൊള്ളാൻ ആകുക? ഉയർപ്പിനെക്കുറിച്ചുള്ള അവൻ്റെ ഉറപ്പുകളോ മനുഷ്യനെ ദൈവത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു.
ദ എഡിറ്റോറിയൽ.